بسم الله الرحمن الرحيم.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. سهودر المارئ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. സമാഗതമാകാനിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിൻ്റെ 10 ദിനങ്ങൾക്കുള്ള മഹത്വങ്ങളും അതിലെ അമലുകളുമാണ് ഇന്ന് നമ്മളൊരു ഖുതുബയായി ഇവിടെ ശ്രവിച്ചത്. ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. വർഷത്തിലെ മറ്റു ദിനങ്ങളേക്കാൾ അഫ്ദലു അയ്യാമി ദുനിയ എന്നാണ് തിരുമൊഴിയിൽ അവക്കുള്ള വിശേഷണം. ദുനിയാവിൽ അതിലെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അതാണ് അയ്യാമുൽ അഷ്ർ, അല്ലെങ്കിൽ അയ്യാമു അഷ്രി ദിൽ ഹിജ്ജ. ദുൽഹിജ്ജ 10 ദിവസങ്ങൾ. അവയുടെ മഹത്വത്താൽ അതിനുള്ള മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാളുകളെ കൊണ്ട് സത്യം ചെയ്തു എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആനിൽ വൽ ഫജ്രി വലയാലിൻ അഷ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വലയാലിൻ അഷ് എന്ന് സത്യം ചെയ്തു. 10 രാവുകൾ എന്ന് പറഞ്ഞാൽ 10 രാവുകളും അവയെ തുടർന്നുള്ള നാളുകളും അള്ളാഹുവിന്റെ സത്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ, ഏതൊരു പടപ്പിനെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്, ആ സത്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ പ്രാധാന്യം മഹത്വം അതാണ് അറിയിക്കുന്നത്. പടപ്പുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിധിവിലക്കുകൾ ബാധകമായവർക്ക് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെയോ, അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ. നമ്മൾ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അത് ശിർക്കാണ്. അതേസമയം അള്ളാഹുവിന് വിധിവിലക്കുകളില്ല. അള്ളാഹു നിയാമകനാണ്, വിധിവിലക്കുകൾ നിശ്ചയിക്കുന്നവനും നിയമമാക്കുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ഏത് പടപ്പിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തോ, ആ സത്യം ചെയ്ത പടപ്പല്ലെങ്കിൽ സൃഷ്ടിപ്പ്, അതിന്റെ പ്രാധാന്യവും അതിനുള്ള സ്ഥാനവുമാണ് പ്രസ്തുത സത്യം അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത കുറെ സത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദിനങ്ങളെ കൊണ്ട്, സമയങ്ങളെ കൊണ്ടൊക്കെയുള്ള സത്യങ്ങൾ. ഇവിടെ അള്ളാഹു ഫജറിനെ കൊണ്ട് സത്യം ചെയ്തു, അതാ സമയത്തിന്റെ പ്രാധാന്യം. ഫജർ സലയുടെ പ്രാധാന്യം അതൊക്കെയാണ് അറിയിക്കുന്നത്. പിന്നെ വലയാലിൻ അഷർ, 10 രാവുകളെ കൊണ്ട് സത്യം ചെയ്തു. ഉദ്ദേശം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള തബീഈ പണ്ഡിതന്മാരും വിശദീകരിച്ചതുപോലെ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങളാണ്. ഈ സത്യത്തിൽ അവക്കുള്ള പ്രാധാന്യമാണ് തെളിയുന്നത്, വ്യക്തമാകുന്നത് എന്നവർ വിശദീകരിച്ചു. എന്തുകൊണ്ട് ദുൽഹജ്ജ് 10 സവിശേഷമാകുന്നു, പ്രാധാന്യമർഹിക്കുന്നു? അവിടെ പണ്ഡിതന്മാർ അതിന്റെ പൊരുളായി, യുക്തിയായി ഉണർത്തിയത്. ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഈ നാളുകളിൽ വരുന്നു എന്നുള്ളതാണ്. നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ബലി, ഹജ്ജ് ഇതൊക്കെയും വരുന്ന നാളുകളാണ്. ദുൽഹജ്ജിന്റെ 10 നാളുകൾ അതിനാലാണ് ഇവക്ക് പ്രാധാന്യം എന്നുള്ളതാണ്. പൂർവികർ, നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ ഈ നാളുകൾക്കുള്ള മഹത്വം ഉൾക്കൊണ്ട് അതിനോട് പെരുമാറുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാളുകളുടെ പ്രാധാന്യം പറഞ്ഞപ്പോൾ മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, സൽപ്രവൃത്തികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളുകൾ ഈ നാളുകളാകുന്നു, അഥവാ ദുൽഹജ്ജിന്റെ 10 നാളുകളാകുന്നു എന്ന് ഉണർത്തിയിട്ടുണ്ട്. ഇസ്ലാമിൽ ജിഹാദ് എത്രമാത്രം ശ്രേഷ്ഠമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും പോരാട്ടവും അതിനേക്കാൾ ശ്രേഷ്ഠം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യത്തിന് മറുപടിയായി പ്രതികരിച്ചത്. വലൽ ജിഹാദ് ഫി സബീലില്ലാ എന്ന ചോദ്യത്തിന് വലൽ ജിഹാദ് ഫി സബീലില്ലാ എന്ന് പ്രതികരിച്ചു. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധമായി പറഞ്ഞത് ജിഹാദിന് ഇറങ്ങുന്നവൻ സ്വന്തം തടിയും പണവുമായിട്ടാണ് ഇറങ്ങുക. അങ്ങനെയുള്ള ഒരു വ്യക്തി തന്റെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി സമർപ്പിച്ചു, തന്റെ പണം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുകയും ചെയ്തു, അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തി, അയാൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി പറഞ്ഞു വരുന്നത്. ഏറ്റവും ശ്രേഷ്ഠ കർമ്മങ്ങൾ അത് ദുൽഹജ്ജ് 10 നാളുകളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുമൊഴികളിൽ കാണാം, ഫഅക്സിറു ഫീഹിന്ന മിന തക്ബീരി വതഹ്ലീലി വതഹ്മീദി വതസ്ബീഹ്, ഈ നാളുകളിൽ തക്ബീറും തഹ്മീദും തഹ്ലീലും തസ്ബീഹും ഒക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ആഹ്വാനം. അതുകൊണ്ടാണ് സച്ചരിതർ ആ ഒരു വിലയും നിലയും ഈ നാളുകൾക്ക് കൽപ്പിച്ച് അതിനോട് പെരുമാറിയിരുന്നത്. ഇമാം ബുഖാരി റഹിമഹുള്ള, അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവരുടെ ചരിതങ്ങൾ രേഖപ്പെടുത്തിയത് നമ്മൾ കേൾക്കുകയുണ്ടായി. അവർ ഈ നാളുകളിൽ ശബ്ദത്തിൽ തക്ബീർ ചൊല്ലി വീട് വിട്ടിറങ്ങിയാൽ വഴികളെയും അതേപോലെ അങ്ങാടിയിലെത്തിയാൽ അങ്ങാടിയെയും ശബ്ദമയമാക്കുമെന്നാണ്. തക്ബീർ ചൊല്ലി ശബ്ദത്തിൽ വർത്തിക്കുമെന്നാണ്. അവരുടെ തക്ബീർ കേട്ടാൽ ആ കേൾക്കുന്നവരും തക്ബീർ ചൊല്ലുമായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം പ്രയോഗവൽക്കരിച്ചതിന്റെ ഉദാഹരണം. തക്ബീർ അല്ലാഹു അക്ബർ, തസ്ബീഹ് സുബ്ഹാനല്ലാഹ്, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തഹ്മീദ് അൽഹംദുലില്ലാഹ്, ഇവകൾ മാത്രമല്ല ഈ നാളുകളുടെ അമലുകൾ, എല്ലാ സൽപ്രവൃത്തികളും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളുകളാണിവ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൽപ്രവൃത്തികൾ എന്തൊക്കെയുണ്ടോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, വിശുദ്ധ ഖുർആനിൽ പരാമൃഷ്ടമായ തിരുനബിയുടെ ചരിതത്തിൽ മാതൃകയുള്ള എല്ലാ സൽപ്രവൃത്തികളും നിയ്യത്തോടുകൂടി നമ്മൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ ഈ ദുൽഹജ്ജ് 10 നാളുകളെ നമ്മൾ മാറ്റുകൂട്ടുക, നമ്മളും ആത്മീയമായി മികവിലും നിറവിലുമായി ഈ 10 നാളുകളിൽ പരിലസിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കേട്ട ഉപദേശം. അതിൽ വിശുദ്ധ ഖുർആൻ പാരായണം, ദിക്റുകളുടെ വർദ്ധിപ്പിക്കൽ, നോമ്പ് അനുഷ്ഠിക്കൽ ഒക്കെ ദുൽഹജ്ജ് 10 അറഫ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിന്റെ മഹത്വം. തിരുദൂതർ പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തവും പരിഹാരവുമായി അറഫ നോമ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രാധാന്യത്തിൽ അറഫ നോമ്പിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ദുൽഹജ്ജ് 1 മുതൽ അറഫ ദിവസം വരെയുള്ള 8 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടമായ നാളുകൾ എന്നാണല്ലോ ദുൽഹജ്ജ് പത്തിന്റെ സവിശേഷത. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കർമ്മമാണ് നോമ്പ്, മഹനീയ കർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞത്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ ബഅദല്ലാഹു വജ്ഹു അനിന്നാരി സബഈന ഖരീഫ എന്നാണ്. ഒരു ദിവസം ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ, നിർബന്ധ നോമ്പിനെ കുറിച്ചല്ല, അത് ഐച്ഛികമായ നോമ്പിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരു നോമ്പെടുത്താൽ ആ നോമ്പെടുത്ത വ്യക്തിയെ അള്ളാഹു നരകത്തീയിൽ നിന്ന് 70 വർഷത്തെ വിദൂരതയിലേക്ക് അകറ്റുമെന്നാണ്. വലിയ പുണ്യമാണ് ഒരു ദിവസത്തെ നോമ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്ക നാളുകളിൽ നോമ്പെടുക്കുകയാണ് എങ്കിൽ അത് സൽപ്രവൃത്തിയാണ്, പുണ്യകരമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ ദാനധർമ്മങ്ങളും ഇതര കർമ്മങ്ങളും ഉദുഹിയ ദുൽഹജ്ജ് പത്തിൽ ആളുകൾ നിയ്യത്താക്കേണ്ട, അതിനു മുമ്പ് തന്നെ ആളുകൾ നിയ്യത്താക്കേണ്ട ശ്രേഷ്ഠ കർമ്മമാണ്. അറവ് അത് ദുൽഹജ്ജ് പത്തിന് യൗമുൻ നഹറിലും പിന്നീടുള്ള അയ്യാമു തശ്രീഖിന്റെ നാളുകളിലുമാണെങ്കിലും പക്ഷെ അതിനുള്ള ഒരുക്കം അത് നേരത്തെ തന്നെ ആകേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ തിരുനബി നേരത്തെ തന്നെ ബലിമൃഗത്തെ തയ്യാറാക്കുമായിരുന്നു എന്നാണ്. ഓമനിച്ച് മനസ്സ് വെച്ച് ആ ബലിമൃഗത്തെ ദുൽഹജ്ജ് പത്തിലേക്ക് തയ്യാറാക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ദുൽഹജ്ജ് പിറക്കുകയും ബലി ഉദ്ദേശിക്കുകയും ചെയ്യുന്നവർ അനുഷ്ഠിക്കേണ്ടുന്ന ആചരിക്കേണ്ടുന്ന മര്യാദയും അദബുമുണ്ട്. അതെന്താണ്? ഉമ്മു സലമ റളിയല്ലാഹു തആലയിൽ നിന്നും മറ്റുമൊക്കെ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ തിരുമൊഴി കാണാൻ സാധിക്കും, ഇദാ ദഖലത്തിൽ ഇദാ റഅഹദുക്കും ഹിലാല ദിൽ ഹിജ്ജ ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുദഹി, നിങ്ങൾ ദുൽഹജ്ജിന്റെ ഉദയം ദർശിച്ചു, ബലി ഉദ്ദേശിക്കുകയും ചെയ്താൽ അത്തരം ആളുകൾ അവന്റെ മുടിയോ നഖമോ എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബലി ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജിന്റെ പത്തിൽ ബലി അറുക്കപ്പെടുന്നവരേക്കുള്ള സമയം അവന്റെ നഖമോ മുടിയോ എന്നും ഒന്നും എടുക്കാൻ പാടുള്ളതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദുൽഹജ്ജിന്റെ തുടക്കം മുതൽ ഉദുഹിയ നിയ്യത്താക്കുകയും ആ ഒരു നിയ്യത്തിലായിരിക്കണം നമ്മൾ ദുൽഹജ്ജ് പത്തിനെ കഴിച്ചു കൂട്ടേണ്ടത്. ഈ ഒരു പറയപ്പെട്ട പെരുമാറ്റത്തോടുകൂടി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ അതിന്റെ ഉദാഹരണം കാണുവാൻ സാധിക്കും. ഇവിടെ സാമ്പത്തികമായി ശേഷിയുള്ളവർ ഉദുഹിയ ദുൽഹജ്ജ് പത്തിൽ ബലി നൽകൽ, ഉദുഹിയ അറുക്കൽ, അത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ? പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. സുന്നത്താണ് പ്രബലമായ സുന്നത്ത് എന്നുള്ള വീക്ഷണം അതാണ് കൂടുതൽ ശരിയോടടുത്തത്. പക്ഷേ ചില തിരുമൊഴികളെ മാനിച്ച് പല പണ്ഡിതന്മാരും ചില പ്രമാണവചനങ്ങളെ മുഖവിലക്കെടുത്ത് പല പണ്ഡിതന്മാരും ഉദുഹിയ നിർബന്ധമാണ് എന്ന അഭിപ്രായം ഉണർത്തിയിട്ടുണ്ട്. ഖതീബ് ഉണർത്തിയതുപോലെ അതിൽപ്പെട്ടതാണ് മൻ വജദ സാഅതൻ ഫലം യുദഹി ഫല യഖ്റബന്ന മുസല്ലാന. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ബലിയറക്കുവാനുള്ള സാമ്പത്തിക ശേഷി കണ്ടെത്തി, ഒരാൾക്ക് ബലിയറക്കാനുള്ള സാമ്പത്തിക വകുപ്പുണ്ട്, പക്ഷെ എന്നിട്ടും അയാൾ ബലിയറത്തില്ല എങ്കിൽ അയാൾ ഈദ്ഗാഹിലേക്ക് നമസ്കരിക്കാൻ അടുക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതെന്താണ് അറിയിക്കുന്നത്? സാമ്പത്തിക ശേഷിയുള്ളവരുടെ മേൽ ഒരു ബാധ്യത തന്നെയാണ് ഉദുഹിയ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിവുള്ളവർ ഉദുഹിയയിൽ പിശിക്കാൻ പാടുള്ളതല്ല, ബലിയിൽ പങ്കെടുക്കണം, ബലി നൽകണം എന്നുള്ളതാണ്. ഇവിടെ ബലി നൽകുമ്പോൾ ഗൃഹനാഥൻ നൽകിയാൽ മതി. ഒരു വീട്ടുകാർക്ക് ഇപ്പൊ വീട്ടിലുള്ള മെമ്പർമാർ അവരുടെ എണ്ണം എത്രയായാലും ഒരു വീട്ടിലാണ് അവരുടെ താമസമെങ്കിൽ ഗൃഹനാഥൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാവർക്കും മതിയാകും. ആരാണോ ബലി നൽകാൻ നിയ്യത്ത് ചെയ്യുന്നത് ആ വ്യക്തിയാണ് തന്റെ മുടിയും അതേപോലെ നഖവുമൊക്കെ എടുക്കാതെ പിടിച്ചു വെക്കേണ്ടത് ബലി അറുക്കുന്ന സമയം വരേക്കും. ഇത് ഈ വിഷയത്തിൽ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ബലിയുടെ ഉദുഹയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കൂടിയാണ് ഇക്കാര്യം ഞാൻ ഇവിടെ ഉണർത്തിയത്. മറ്റൊന്ന്, ദുൽഹജ്ജ് പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയത്തിൽ, നമുക്കറിയാം ദുൽഹജ്ജ് പത്തിലാണ് ഹജ്ജ്. അതിൽ അർഫാ ദിവസം ദുൽഹജ്ജ് 9, അതിനു മുമ്പ് യൗമുത്തർവി ദുൽഹജ്ജ് 8. 9 അറഫ, ദുൽഹജ്ജ് 10 യൗമുൻ നഹർ, അതാണ് യൗമുൽ ഹജ്ജുൽ അക്ബർ, ഹജ്ജുൽ അക്ബറിന്റെ ദിവസം ദുൽഹജ്ജ് 10. കാരണം ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം ഉള്ളത് ദുൽഹജ്ജ് 10. ജംറയിലേറ്, ബലിമൃഗത്തെ അറുക്കൽ, ഹാജി മുടിയെടുക്കൽ, അതേപോലെ തവാഫുൽ ഇഫാദ എന്ന ഹജ്ജിന്റെ തവാഫ്, ഹജ്ജിന്റെ സഹി, അന്ന് വൈകുന്നേരം പ്രദോഷത്തിൽ മിനയിൽ ഇരാപ്പാർക്കൽ, ഹജ്ജിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കൂടുതലും സമ്മേളിക്കുന്നത് ദുൽഹജ്ജ് 10. അതുകൊണ്ടാണ് ദുൽഹജ്ജ് 10 വർഷങ്ങളിലെ ദിവസത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട ദിവസമെന്നും ഹജ്ജുൽ അക്ബറിന്റെ ദിവസമെന്നും വിശേഷിപ്പിക്കുന്നത്. ഹജ്ജിന്റെ നാളുകൾ, അതിൽ യൗമു തർവിയയും യൗമു അറഫയും യൗമുൻ നഹറും യൗമുൽ ഹജ്ജുൽ അക്ബറും, ഈ മൂന്ന് ദിവസങ്ങൾ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കൂടിക്കൊള്ളുന്നത് ദുൽഹജ്ജ് 10 ദിവസങ്ങളിലാണ്. അത് ഈ നാളിന്റെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത്. അവിടെ ഹാജിമാർ തൽബിയത്തിൽ, അവിടെ ഹാജിമാർ തക്ബീറിൽ, അവിടെ ഹാജിമാർ അറഫയിൽ സമ്മേളിച്ച്, മുസ്ദലിഫയിൽ രാപ്പാർത്ത്, മിനയിലെ രാവുകളിൽ രാപ്പാർത്ത്, അതേപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിരതരാകുമ്പോൾ നമ്മളുടെ മനസ്സ് ഒരു ഹജ്ജിനുള്ള വെമ്പലിലായിരിക്കണം. ഹജ്ജ് ചെയ്യാത്ത എത്ര ആളുകൾ ഹജ്ജ് നിയ്യത്താക്കാതെ, ഹജ്ജ് ഉദ്ദേശിക്കാത്ത എത്ര ആളുകൾ ഈ പുണ്യത്തിന്റെ നാളുകളിൽ പുണ്യങ്ങൾ പെരുപ്പിച്ച്, നന്മകൾ വർദ്ധിപ്പിച്ച്, അള്ളാഹുവിനോട് വിനയാനിതരായി ഇരക്കുകയും തേടുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് അവസരം നിശ്ചയിക്കാൻ, അതിനുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കാൻ, സമയങ്ങളുടെ മഹത്വങ്ങൾ, ആ സമയങ്ങളിൽ അമല് ചെയ്യുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതയുമാണ് നമ്മളോട് വിളിച്ചോതുന്നത്. ഇന്ന് സമയം കൊല്ലുന്നതിൽ ആളുകൾക്ക് തീരെ ഒരു തീർത്തുമൊരു ലാഘവത്ത മനസ്ഥിതിയാണ്. അത് ഖതീബ് ഉണർത്തിയതുപോലെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ സജീവതയും അതിന്റെ ബാഹുല്യവും ഒരു പ്രധാന കാരണം. ഒരു പണ്ഡിതൻ ഉണർത്തിയതുപോലെ നമ്മൾ പൂർവ്വകാലത്ത് നമ്മളുടെ മുൻഗാമികൾ ഒരു ദിവസം ഒരു ഹത്തം തീർത്തത്, ഒരു ദിവസം രണ്ട് ഹത്തം തീർത്തതൊക്കെ വായിക്കാറുണ്ട്. ആശ്ചര്യമായിരുന്നു, എങ്ങനെയാണ് ഒരു ദിവസം ഒരു ഹത്തം തീർക്കുക അല്ലെങ്കിൽ രണ്ട് ഹത്തം തീർക്കുക, ഖുർആൻ മുഴുവൻ 30 ജുസ് ഓതി തീർക്കുക എന്നുള്ളത് ആശ്ചര്യമായിരുന്നു. കാരണം ചുരുങ്ങിയത് ഒരു സറദായ രീതിയിൽ ഓതണമെങ്കിൽ ഒരു 10 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ, ഇനി അല്പം സാവകാശത്തിലാണ് എങ്കിൽ 12 മണിക്കൂർ, 13 മണിക്കൂർ സമയം ഹത്തം തീർക്കാൻ വേണം. ഇത്രയും സമയം എങ്ങനെയാണ് മുസ്ഹഫിൽ നോക്കി അതിനുള്ള സമയം തീർക്കുക എന്നുള്ള ഒരു ചിന്തയും ആലോചനയും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആധുനിക യുഗത്തിൽ മൊബൈൽ സംവിധാനവും അതേപോലെ അതിൽ തന്നെ വാട്സപ്പ് സംവിധാനവും മറ്റുമൊക്കെ വന്നതോടുകൂടി എങ്ങനെയാണ് ഇത്രയും സമയം ഇരിക്കുക എന്നുള്ള ആ ഒരു ആശ്ചര്യം നഷ്ടപ്പെട്ടു പോയി. കാരണം അതിലേറെ ഇരിക്കാൻ കഴിയും, ദിനങ്ങൾ ആളുകൾക്ക് ഈ മൊബൈലുകൾക്ക് മുമ്പിൽ ഇരിക്കാനും അതിലെ സന്ദേശങ്ങൾ വായിക്കാനും അതിലെ കാഴ്ചകൾ ദർശിക്കാനും ദീർഘസമയം ഇരിക്കുന്നതിൽ ഒരു പ്രയാസമില്ല. ഇന്ന് ഇതിനൊക്കെ ഒരു ഹരാണ്, താല്പര്യമാണ്, അഭിവാഞ്ചയാണ്. അതുകൊണ്ടാണ് മണിക്കൂറുകൾ ഇതിനു മുന്നിൽ പിന്നിടുമ്പോഴും അതിനു മുന്നിൽ സമയം കൊല്ലുമ്പോഴും അതൊന്നും അറിയുന്നില്ല. യാതൊരു അലർജി ഇല്ലാതെയാണ് ദിവസങ്ങൾ ഇതിനു മുന്നിൽ കൊല്ലുന്നത്. പൂർവികർക്ക് താല്പര്യവും അഭിവാഞ്ചയും മനസ്സും വിശുദ്ധ ഖുർആനിൽ ആനന്ദം കണ്ടെത്തുന്നതിലായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലും അതിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അതിലൂടെ ഭക്തി ജനിപ്പിക്കുന്നതിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ദിനങ്ങളും മണിക്കൂറുകളും ഒക്കെ വിശുദ്ധ ഖുർആനു മുമ്പിൽ ചെലവഴിക്കുന്നതിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അതിന് അവർക്ക് മനസ്സായിരുന്നു. അതുകൊണ്ടാണ് പൂർവികരുടെ ചരിത്രത്തിൽ അവർ ഒരു ദിവസം കൊണ്ടൊരു ഖത്തം തീർത്തു, ചിലർ ഒരു ദിവസത്തിൽ രണ്ട് ഖത്തം തീർത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈ ആധുനികതയിൽ നമ്മൾ എത്തിപ്പെട്ടപ്പോൾ ആ പൂർവികരുടെ നടപടിയിൽ നമുക്ക് ഉള്ള ആ ആശ്ചര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ അവതരണത്തിൽ വായിക്കേണ്ടത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകപ്പെട്ട ഇത്തരം അനുഗ്രഹീത സമയങ്ങൾ, ഖതീബ് ഉണർത്തിയതുപോലെ ഒരു ദുൽഹജ്ജ് 10 സ്വീകരിക്കുവാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു അവസരം ഒരു വരും വർഷത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ ഒരു ദുൽഹജ്ജ് 10 നാളുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും അവരുടെ പരലോകയാത്രയിൽ ഖബർ ജീവിതത്തിൽ തുടരുകയാണ്. നമ്മളുടെയൊക്കെ ഭാവിയിൽ അടുത്ത ഒരു ദുൽഹജ്ജിനെ സ്വീകരിക്കാൻ ഇവിടെ എത്ര പേർ, അതൊരാലോചന വിഷയമാണ്. അതുകൊണ്ട് തന്നെ തരപ്പെട്ട അവസരങ്ങളെ നമ്മൾ അനുകൂലമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുകയും അതിനെ നമുക്കൊരു അനുകൂല സാക്ഷിയാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഖതീബ് ഉണർത്തിയതുപോലെ ശ്രേഷ്ഠമായ അമലുകൾ പറയപ്പെട്ട അനുഗ്രഹീത സമയമായ ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങളെ നമ്മൾ നമ്മളുടെ പൂർവികരുടെ ചര്യകളെ, മഹൽ മാതൃകകളെ അനുധാവനം ചെയ്തുകൊണ്ട് തക്ബീറുകൊണ്ട്, തഹ്മീദ് കൊണ്ട്, തെഹ്ലീലുകൊണ്ട്, തസ്ബീഹ് കൊണ്ട്, അതേപോലെ തർത്തീൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട്, അതേപോലെ ഇതര പുണ്യകർമ്മങ്ങൾ, ദാനധർമ്മമായി, നോമ്പായി, ഇതര ഇബാദത്തുകളായി നമ്മൾ അതിനെ മാറ്റുകൂട്ടുകയും ആ നാളുകളെ നമുക്ക് അനുകൂലമാക്കുകയും ചെയ്യുക എന്ന ആ വസീയത്താണ് നമ്മൾ കേട്ടത്. അത് നമ്മൾ അതേ പ്രകാരം മുഖവിലക്കെടുത്ത് ആ പ്രാധാന്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അനാവശ്യമായി സമയം കൊല്ലാതെ ഈ ദൃശ്യമാധ്യമങ്ങൾ വിശിഷ്യ നമ്മളെ ധാർമ്മികമായി പതിതരാക്കാതെ നമ്മൾ നമ്മുടെ സമയത്തെ കാത്തു സൂക്ഷിക്കുക എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്, ഉപദേശിക്കുവാനുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സ്വർഗം നൽകി നമ്മളെ ആദരിക്കുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മളെയെല്ലാം മോചിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ വേദികളിൽ അവരെയും നമ്മയും ഒക്കെ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലും അവരെയും നമ്മയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها رخاءها واستقرارها. اللهم احفظ لها قيادتها وعقيدتها. إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم